ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. കിഴക്കൻ ലഡാക്ക് മേഖലയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സുരക്ഷാ സേനകൾ പട്രോളിംഗ് ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതിയായ നമോ ഡ്രോൺ ദീദിയുടെ പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ സജീവമായി രംഗത്ത്. ഇന്ത്യ യുഎസ് സംയുക്ത സൈനികാഭ്യാസം വജ്രപ്രഹറിന്റെ 15 പതിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കം. യാക്കോബായ സുറിയാനി സഭാ തലവൻ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കബറടക്കം ഇന്ന്. മുംബൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലാന്റിനെതിരെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. കിഴക്കൻ ലഡാക്ക് മേഖലയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സുരക്ഷാ സേന പട്രോളിംഗ് പുനരാരംഭിച്ചു. 2020 ഏപ്രിലിൽ ഇരു സൈന്യങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പട്രോളിംഗാണ് ടെംചോക് മേഖലയിൽ പുനരാരംഭിച്ചത്. ഡെപ്സാങ് മേഖലയിലെ പട്രോളിംഗ് ഉടൻ പുനരാരംഭിക്കുമെന്ന് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ മാസം നടന്ന നയതന്ത്ര സൈനിക തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് അതിർത്തികളിലെ സേനാ പിന്മാറ്റത്തിന് ഇരു രാജ്യത്തെ സൈനികരും തയ്യാറായത്. കേന്ദ്ര പദ്ധതിയായ നമോ ഡ്രോൺ ദീദിയുടെ പ്രവർത്തന മാർഗരേഖ സർക്കാർ പുറത്തിറക്കി. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിന് കീഴിലുള്ള വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് 1261 കോടി രൂപ ചെലവിൽ ഡ്രോണുകൾ നൽകുന്നതിനുള്ള ഈ പദ്ധതിക്ക് കേന്ദ്ര കാർഷികക്ഷേമ മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ട്. 2024-25 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ തിരഞ്ഞെടുത്ത 14,500 വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഉത്സവ സമയത്തെ യാത്രക്കാരുടെ സൌകര്യങ്ങളും യാത്രാ ക്രമീകരണങ്ങളും അവലോകനം ചെയ്യാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. ട്രെയിനുകൾക്കായി പ്ലാറ്റ്ഫോമുകളിൽ കാത്തുനിന്ന യാത്രക്കാരുമായി അദ്ദേഹം സംവദിച്ചു. റെയിൽവേയുടെ ക്രമീകരണങ്ങളിൽ ശ്രീ വൈഷ്ണവ് സംതൃപ്തി രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇന്ത്യൻ റെയിൽവേ ദീപാവലി ഛഠ് ഉത്സവകാലത്ത് 4,500 സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിച്ചു. ഈ വർഷം അത് 7,435 എണ്ണമായി വർദ്ധിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. 2022-23 ദേശീയ യുവജന പുരസ്കാരങ്ങൾക്ക് അപേക്ഷിക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര യുവജനകാര്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. വിവിധ മേഖലകളിലായി ഇന്ത്യയുടെ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന യുവജനങ്ങളുടെ സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് ദേശീയ യുവജന പുരസ്കാരം. പുരസ്കാരങ്ങൾ കേവലം അംഗീകാരമല്ലെന്നും പുരോഗമനപരവും രാജ്യത്തെ വളർത്തിയെടുക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന യുവനേതൃത്വത്തിന്റെ ആഘോഷമാണെന്നും ശ്രീ മാണ്ഡവ്യ പറഞ്ഞു.
यह केवल एक पुरस्कार ही नहीं बल्कि हमारे युवा साथियों द्वारा राष्ट्र की प्रगति और सामाजिक कार्यों में उनके द्वारा दिए गए योगदान का सम्मान है. उन्हें यह ज्ञात करने एक माध्यम है कि आपको स्वयं के अंदर की चेतना को जागृत कर भारत के एक बेहतर नागरिक के रूप में स्वयं को प्रस्थापित करते हैं.
ഈ മാസം 15 വരെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൊതു അവാർഡ് പോർട്ടലിലൂടെ പുരസ്കാരത്തിനായി അപേക്ഷിക്കാം. രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ ഡിജിറ്റൽ വിഭജനം നികത്തുന്നതിനായി ഡിജിറ്റൽ ഇന്ത്യ കോമൺ സർവീസ് സെന്റർ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. ഉത്തർപ്രദേശിലെ പിലിഭിത്ത്, ഖോരഗ്പൂർ എന്നിവിടങ്ങളിൽ ആരംഭിക്കാനിരിക്കുന്ന പദ്ധതിയുടെ കീഴിൽ 10 ജില്ലകളിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും രാജ്യവ്യാപകമായി 4,740 കേന്ദ്രങ്ങളിലുമായി ഓരോ മാതൃകാ ഡിജിറ്റൽ ഇന്ത്യ കോമൺ സർവീസ് സെന്റർ വീതം സ്ഥാപിക്കുമെന്ന് കേന്ദ്ര ഐടി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സംയുക്ത സൈനികാഭ്യാസം വജ്രപ്രഹറിന്റെ 15 പതിപ്പിനായി ഇന്ത്യൻ കരസേനാ സംഘം ഇന്നലെ യുഎസിലേക്ക് പുറപ്പെട്ടു. ഇന്നു മുതൽ നവംബർ 22 വരെ യുഎസിലെ ഐഡഹോയിലുള്ള ഓർച്ചാർഡ് കോംബാറ്റ് ട്രെയിനിംഗ് സെന്ററിലാണ് അഭ്യാസം നടക്കുക. ഇന്ത്യ യുഎസ് സൈന്യങ്ങൾക്കിടയിലെ ഈ വർഷത്തെ രണ്ടാമത്തെ സൈനികാഭ്യാസമാണിത്. ലോകമെമ്പാടുമുള്ള ഗുജറാത്തി സമൂഹം ഇന്ന് പുതുവർഷം ആഘോഷിക്കുകയാണ്. ഗുജറാത്തിൽ ഹിന്ദു കലണ്ടർ വിക്രം സാവത്തിലെ കാർത്തിക മാസത്തിലെ ആദ്യ ദിവസമാണ് ഗുജറാത്തികൾ പുതുവർഷമായി ആഘോഷിക്കുന്നത്. ബെസ്തുവാർ എന്നറിയപ്പെടുന്ന ഗുജറാത്തി പുതുവർഷം സംസ്ഥാനത്തുടനീളം പരമ്പരാഗത ആവേശത്തോടെ ആഘോഷിക്കുന്നു. വ്യാപാരികളും വ്യാപാര സ്ഥാപനങ്ങളും അവരുടെ വ്യാപാര സ്ഥലങ്ങളിൽ പൂജ നടത്തുകയും 5 ദിവസത്തേക്ക് കടകൾ അടച്ചിടുകയും ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചപ്പോൾ 1211 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ആദ്യഘട്ടത്തിൽ 43 മണ്ഡലങ്ങളിൽ ഈ മാസം 13 നടക്കുന്ന വോട്ടെടുപ്പിൽ 683 സ്ഥാനാർത്ഥികൾ മത്സരിക്കും. അതേസമയം രണ്ടാംഘട്ടത്തിൽ 38 മണ്ഡലങ്ങളിലായി 528 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. ഈ മാസം 20 വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ 23 നടക്കും. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് റാഞ്ചി സന്ദർശിക്കും. ഝാർഖണ്ഡിലെ ബിജെപി നേതാക്കളുമായി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഷാ അവലോകനം ചെയ്യും. കക്ഷിലയിലെ ദൽഭുംഗഡ്, ഹസാരിബാഗിലെ ഭർക്കത്ത, ഛത്രയിലെ സിമരിയ എന്നിവിടങ്ങളിലെ 3 തെരഞ്ഞെടുപ്പ് റാലികളെയും അദ്ദേഹം നാളെ അഭിസംബോധന ചെയ്യും. അതിനിടെ ഭരണകക്ഷിയായ INDIA ബ്ലോക്കും പ്രതിപക്ഷമായ NDA ജനപിന്തുണ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് ഉയരുകയാണ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണ രംഗം സജീവമാണ്. ഈ മാസം 13 തെരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 23 നടക്കും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം സ്ഥാനാർത്ഥികളുടെ ഗൃഹസന്ദർശനവും ബൂത്ത് സമ്പർക്കങ്ങളുമായി പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നഗരസഭാ സൌത്ത് മണ്ഡലം ഗൃഹസന്ദർശനങ്ങളോടെ പ്രചാരണം ആരംഭിക്കും. വാഹന പര്യടനത്തോടെയായിരിക്കും സമാപനം. LDF സ്ഥാനാർത്ഥി പി സരിൻ രാവിലെ വടപ്പറമ്പ് പ്രദേശത്ത് നിന്ന് വോട്ടഭ്യർത്ഥനയ്ക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് ചാത്തൻകുളങ്ങര പറമ്പിൽ പ്രചാരണം അവസാനിപ്പിക്കും. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്ന് പാലക്കാട് ഈസ്റ്റ് പ്രദേശത്ത് ബൂത്ത് സമ്പർക്ക യോഗങ്ങളിൽ പങ്കെടുത്ത് വോട്ടഭ്യർത്ഥന നടത്തും. പിരായിരി വെസ്റ്റ് ഏരിയയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും യോഗം നടന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഈ മാസം 8 മഹാരാഷ്ട്ര സന്ദർശിക്കും. ഡുലെയിൽ റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും. വിവിധ ഇടങ്ങളിൽ പ്രചാരണ പരിപാടിയിലും ശ്രീ മോദി പങ്കെടുക്കും. യാക്കൂബായ സുറിയാനി സഭാ തലവൻ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കബറടക്കം ഇന്ന് വൈകുന്നേരം 4 പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലെ സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിൽ നടക്കും. സഭയുടെ മെത്രോപൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ്, പാത്രിയാർക്കിസ് ബാവയുടെ പ്രതിനിധികൾ തുടങ്ങിയവർ കബറടക്ക ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കും. കബറടക്ക ശുശ്രൂഷകൾ നടക്കുന്നതിനാൽ പുത്തൻകുരിശിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിൽ എത്തിച്ച കാതോലിക്ക ബാവയുടെ ഭൌതിക ശരീരം ദർശിക്കാൻ 100 വിശ്വാസികളാണ് എത്തിയത്. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി പി രാജീവ് തുടങ്ങിയവരും പാത്രിയാർക്ക സെന്ററിൽ എത്തിയിരുന്നു. മുംബൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലാന്റിനെതിരെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ ന്യൂസിലാന്റിന്റെ ആദ്യ ഇന്നിംഗ്സ് 235 അവസാനിച്ചിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ആദ്യ ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ 4 നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിലാണ്. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ന്യൂസിലാന്റ് നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് കാൺപൂർ സന്ദർശിക്കും. IIT കാൺപൂരിൽ 65 സ്ഥാപക ദിന പരിപാടിയിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുക്കും. കേരളത്തിൽ അടുത്ത 4 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഈ അധ്യയന വർഷത്തെ SLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു. SLC പരീക്ഷ 2025 മാർച്ച് 3 മുതൽ 26 ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് 6 മുതൽ 29 നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലെബനനിലെ വടക്കുകിഴക്കൻ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ 45 കൊല്ലപ്പെട്ടു. അതേസമയം ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്ത് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിൽ 7 കൊല്ലപ്പെട്ടു. മെതുലയിലും ഹൈഫയിലും സ്ഥിതി ചെയ്യുന്ന കൃഷിയിടങ്ങളിലാണ് ആക്രമണം നടന്നത്. വ്യാഴാഴ്ച ആരംഭിച്ച ഇസ്രായേൽ വ്യോമ ആക്രമണത്തിൽ പലസ്തീൻ ജനത 25 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി മധ്യഗസയിലെ ആശുപത്രി അധികൃതർ അറിയിച്ചു. കിഴക്കൻ ലഡാക്ക് മേഖലയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സുരക്ഷാ സേനകൾ പട്രോളിംഗ് പുനരാരംഭിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതിയായ നമോ ഡ്രോൺ ദീദിയുടെ പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മുതിർന്ന നേതാക്കൾ സജീവമായി രംഗത്ത്. ഇന്ത്യ US സംയുക്ത സൈനികാഭ്യാസം വജ്ര പ്രഹരന്റെ 15 പതിപ്പിന് ഇന്ന് അമേരിക്കയിൽ തുടക്കം. യാക്കോബായ സുറിയാനി സഭാ തലവൻ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ കബറടക്കം ഇന്ന്. മുംബൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലാന്റിനെതിരെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.